നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
കഴിഞ്ഞ ഒരാഴ്ചയിലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകളിലേക്കുള്ള തിരിഞ്ഞു നോട്ടത്തിലേക്കാണ് ഇനി. ഓസ്ട്രേലിയ പോയ വാരം പതിവുപോലെ വാർത്താസമ്പുഷ്ടമായ ആഴ്ചയാണ് കടന്നുപോകുന്നത്. ലിബറൽ പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ നേതാവായ സൂസൻ ലേയെ സ്ഥാനഭ്രഷ്ടയാക്കി ആംഗസ് ടെയ്ലർ അമരത്തെത്തിയതും പിന്നാലെയുണ്ടായ സൂസൻ ലേയുടെ വിരമിക്കൽ പ്രഖ്യാപനവുമായിരുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാന വാർത്ത. പ്രതിഷേധങ്ങൾക്കും പിന്തുണകൾക്കുമൊടുവിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയതും കുട്ടികളുടെ പ്രിയ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ റോബ്ലോക്സിന് ഫെഡറൽ സർക്കാർ നോട്ടീസ് അയച്ചതുമെല്ലാം ഈ ആഴ്ച വാർത്തകളിൽ കളം നിറഞ്ഞു നിന്നു. വാർത്താ പ്രാധാന്യമേറെയുള്ള ഒരാഴ്ചയിലെ വാർത്താ സംഗ്രഹം കേൾക്കാം. ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. ഓസ്ട്രേലിയൻ ലിബറൽ പാർട്ടിയിൽ നാടകീയമായ നേതൃമാറ്റം. ലിബറൽ പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ നേതാവായ സൂസൻ ലേയെ സ്ഥാനഭ്രഷ്ടയാക്കിക്കൊണ്ട് ആംഗസ് ടെയ്ലർ പുതിയ പാർട്ടി നേതാവായും പ്രതിപക്ഷ നേതാവായും തെരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ കാൻബറയിൽ നടന്ന നിർണായകമായ നേതൃയോഗത്തിൽ ആകെയുള്ള 51 വോട്ടുകളിൽ 34 വോട്ടുകൾ നേടിയാണ് ടെയ്ലർ തന്റെ ആധിപത്യം ഉറപ്പിച്ചത്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾക്കൊടുവിൽ ഫിൽ തോംസൺ കൊണ്ടുവന്ന നേതൃമാറ്റ പ്രമേയമാണ് വോട്ടെടുപ്പിലേക്ക് നയിച്ചത്. നേതൃമാറ്റത്തിന് പിന്നാലെ നടന്ന ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ ജെയിൻ ഹ്യൂം വിജയിച്ചു. തുടർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണെന്ന് സൂസൻ ലേ അറിയിച്ചു. വിടവാങ്ങൽ പ്രസംഗത്തിൽ വൈകാരികമായി പ്രതികരിച്ച സൂസൻ ലേ തന്റെ തോൽവിയിൽ നിരാശപ്പെടുന്നില്ല എന്നും മറിച്ച് രാജ്യത്തെ സേവിക്കാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറയുകയാണെന്നും വ്യക്തമാക്കി. സൂസൻ ലേയുടെ വാക്കുകളിലേക്ക്.
When something ends in sadness, don't dwell on the disappointment. Be grateful that you had it at all. So today, I want to express gratitude to the Liberal Party that I have belonged to and loved for more than half of my adult life. To the party room that elected me as their leader 9 months ago. And to the Parliament of Australia that has been the most extraordinary workplace for 25 years.
സ്റ്റോളൻ ജനറേഷനോട് ഓസ്ട്രേലിയൻ പാർലമെന്റ് നടത്തിയ ചരിത്രപരമായ ക്ഷമാപണത്തിന്റെ 18th വാർഷികം കാൻബറയിൽ ആചരിച്ചു. ചടങ്ങിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. 1900s തുടക്കം മുതൽ ആദിമ വംശജരായ ആയിരക്കണക്കിന് കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഈ കുട്ടികളാണ് സ്റ്റോളൻ ജനറേഷൻ എന്നറിയപ്പെടുന്നത്. ഏകദേശം 1970s വരെ ഓസ്ട്രേലിയൻ സർക്കാരും സന്നദ്ധ സംഘടനകളും ഈ നയം നടപ്പിലാക്കിയിരുന്നു. 18 മുൻപ് നടന്ന ആ മാപ്പപേക്ഷ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി പറഞ്ഞു. അന്ന് ക്ഷമ ചോദിക്കുന്നത് രാജ്യത്തെ വിഭജനമുണ്ടാക്കുമെന്ന് ജോൺ ഹോവാർഡിനെ പോലെയുള്ളവർ ഭയപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അത് ഐക്യത്തിന്റെ നിമിഷമായിരുന്നുവെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു.
It was long overdue, held back for too long by those, John Howard to call it out for what it was, so prominent among them, who feared that saying sorry would be calamitous for our country, that it would be an act of division. It was anything but.
4 നീണ്ടുനിന്ന ഔദ്യോഗിക ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് മടങ്ങി. ബോണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഇസ്രായേൽ പ്രസിഡന്റ് രാജ്യത്തെത്തിയത്. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ക്ഷണപ്രകാരമായിരുന്നു സന്ദർശനം. ഗാസയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിലെ വിവിധ നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും സുരക്ഷാ വെല്ലുവിളികളുമാണ് ഇസ്രായേൽ പ്രസിഡന്റിനെതിരെ ഉയർന്നത്. സിഡ്നിയിലും മെൽബണിലും കടുത്ത പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. സന്ദർശനത്തിന്റെ അവസാന ദിവസം മെൽബണിലെ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ 10,000+ ആളുകൾ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് 2024 ആക്രമിക്കപ്പെട്ട അദാസ് ഇസ്രായേൽ സിനഗോഗ് സന്ദർശിക്കാനുള്ള പദ്ധതിയും അദ്ദേഹം റദ്ദാക്കി. വെല്ലുവിളികൾക്കിടയിലും തന്റെ സന്ദർശനം മൂല്യമുള്ളതായിരുന്നുവെന്ന് പ്രതികരിച്ച ഹെർസോഗ് ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുവരുന്ന ജൂതവിരുദ്ധതയിൽ ആശങ്ക രേഖപ്പെടുത്തിയെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു. ഇതിനിടെ കാൻബറയിലെ പാർലമെന്റ് ഹൌസ് സന്ദർശിച്ച ഹെർസോഗിനെ സ്വീകരിച്ച നടപടിയെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി പ്രതിരോധിച്ചു. ഗാസയിൽ വെച്ച് ഓസ്ട്രേലിയൻ സന്നദ്ധ പ്രവർത്തക സോമി ഫ്രാങ്കോവും സഹപ്രവർത്തകരും കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിനോടുള്ള കടുത്ത പ്രതിഷേധവും അന്വേഷണത്തിലെ സുതാര്യതയും നേരിട്ടറിയിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കിയെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു.
So one of the issues that I have raised is Zomi Frankum and her six World Central Kitchen colleagues. These deaths were a tragedy and an outrage. We said that at the time. We've made it clear that that remains the Australian government's position. And we've also made clear our expectation that there be transparency about Israel's ongoing investigation into the incident. We continue to press for full accountability, including any appropriate criminal charges.
അതേസമയം സിഡ്നിയിൽ തിങ്കളാഴ്ച നടന്ന പ്രതിഷേധ റാലിക്ക് സമീപം നിസ്കരിച്ചിരുന്ന മുസ്ലിം വിശ്വാസികളെ നീക്കം ചെയ്ത നടപടിയിൽ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് ക്ഷമാപണവും നടത്തി. ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൻ ലിനിയാനാണ് മുസ്ലിം സമൂഹത്തോട് മാപ്പ് ചോദിച്ചത്. പോലീസ് നടപടിയിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി കമ്മീഷണർ ലിനിയാൻ പറഞ്ഞു. പോലീസ് നടപടിയെ വിവിധ മുസ്ലിം സംഘടനകൾ അപലപിച്ചിരുന്നു. അതേസമയം പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലീസ് മുസ്ലിങ്ങളെ അനാവശ്യമായി ലക്ഷ്യം വെച്ചുവെന്ന ആരോപണം പ്രീമിയർ ക്രിസ് മിൻസ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ബാങ്കായ കോമൺവെൽത്ത് ബാങ്കിന് വൻ ലാഭം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അവസാനിച്ച 6 മാസത്തെ കണക്കുകൾ പ്രകാരം 5.4 ബില്യൺ ഡോളറിന്റെ അറ്റാദായമാണ് ബാങ്ക് രേഖപ്പെടുത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ലാഭത്തിൽ 5% വർധനവുണ്ടായി. വായ്പകളിലും നിക്ഷേപങ്ങളിലുമുണ്ടായ വളർച്ചയുടെ കരുത്തിൽ ബാങ്കിന്റെ ആകെ വരുമാനം 15 ബില്യൺ ഡോളറായി ഉയർന്നു. വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടലുകളെ മറികടക്കുന്ന പ്രകടനമാണ് ബാങ്ക് കാഴ്ചവെച്ചത്. ഈ വർഷം പലിശ നിരക്കുകളിൽ ഇനിയും വർധനവുണ്ടായേക്കാമെന്ന് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് മാറ്റ് കോമിൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഊർജ്ജ മേഖലകളിലെ നിക്ഷേപം വർദ്ധിക്കുന്നത് സമ്പദ്വ്യവസ്ഥയ്ക്ക് ശുഭസൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. പണപ്പെരുപ്പ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ബാങ്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
The Australian economy has proven more resilient than many expected. Growth has picked up, households are spending again, and investment, particularly in AI and energy, is increasing, even in a volatile global environment. At the same time, strong demand and a tight labour market mean inflation pressure has returned, so supporting the financial resilience of households really matters.
ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ഓസ്ട്രേലിയൻ സന്ദർശിക്കുവാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. വത്തിക്കാൻ ഇതുവരെ സന്ദർശനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 2028 ഒക്ടോബറിൽ നടക്കുന്ന അന്താരാഷ്ട്ര യൂക്കറിസ്റ്റ് കോൺഗ്രസിനോടനുബന്ധിച്ചായിരിക്കും മാർപ്പാപ്പയുടെ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദർശനം നടക്കുകയാണെങ്കിൽ 20 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഓസ്ട്രേലിയയെ സന്ദർശിക്കുന്നത്. ലോകത്ത് കുട്ടികൾക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ റോബ്ലോക്സിനെതിരെ സർക്കാർ രംഗത്തു വന്നതും ഈ ആഴ്ചയാണ്. പ്ലാറ്റ്ഫോമിന്റെ ഉള്ളടക്കത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട് എന്നും ഇത് കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്നും സർക്കാർ കണ്ടെത്തിയതോടെയാണ് റോബ്ലോക്സിന് നോട്ടീസ് അയച്ചത്. മുതിർന്ന വ്യക്തികൾ കുട്ടികളുമായി സൌഹൃദം നടിച്ച് അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും കുട്ടികൾ കാണാൻ പാടില്ലാത്ത ഗ്രാഫിക് ദൃശ്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ലഭ്യമാണെന്നും കമ്മ്യൂണിക്കേഷൻ മന്ത്രി അനിക വെൽസ് ചൂണ്ടിക്കാട്ടി. അതേസമയം മന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് റോബ്ലോക്സ് വക്താവ് മറുപടിയും നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ 60% ഉപയോക്താക്കളും ഇതിനോടകം ഏജ് വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയെന്നും കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഡയറക്ട് ചാറ്റ്, വോയിസ് ഫംഗ്ഷനുകൾ എന്നിവ ഓഫ് ചെയ്തതായും പ്ലാറ്റ്ഫോം അവകാശപ്പെടുന്നു. വിക്ടോറിയയിലെ നിർമ്മാണ മേഖലയെ പിടിച്ചുകുലുക്കി CFME യൂണിയൻ അഴിമതിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. വിവാദമായ യൂണിയൻ അഴിമതിയെക്കുറിച്ച് വിക്ടോറിയൻ ലേബർ സർക്കാരിന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ആഴ്ച പുറത്തുവന്നിരുന്നു. ക്വീൻസ്ലാൻഡ് കമ്മീഷൻ ഓഫ് എൻക്വയറി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ 9 ന്യൂസ് പേപ്പേഴ്സ് ആണ് പുറത്തുവിട്ടത്. നിർമ്മാണ മേഖലയിലെ അഴിമതിയും സംഘടിത കുറ്റകൃത്യങ്ങളും കാരണം നികുതിദായകർക്ക് ഏകദേശം 15 ബില്യൺ ഡോളറിന്റെ ഭീമമായ നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിലെ നീക്കം ചെയ്ത ഭാഗങ്ങൾ അവകാശപ്പെടുന്നു. സർക്കാർ ധനസഹായത്തോടെയുള്ള വൻകിട പദ്ധതികളിൽ യൂണിയൻ നടത്തിയ ഇടപെടലുകളാണ് ഈ നഷ്ടത്തിന് കാരണമായത്. ഈ സാഹചര്യത്തിൽ പ്രീമിയർ ജസീന്ത ആലൻ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ജെസ് വിൽസൺ ആവശ്യപ്പെട്ടു. ഓസ്ട്രേലിയയിലെ നിർമ്മാണ ഖനന ഊർജ്ജ മേഖലകളിലെ തൊഴിലാളികളുടെ ഏറ്റവും ശക്തമായ യൂണിയനാണ് CFMEU. ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.